Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തല പഠനം നാം തുടരുകയാണ്. അവയുടെ സാഹിത്യ ഗണങ്ങളിൽ ശരണ സങ്കീർത്തനങ്ങളെക്കുറിച്ചാണ് നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ കണ്ടത്. പത്താമത്തെ സാഹിത്യഗണം രാജകീയ സങ്കീർത്തനങ്ങളാണ്. അതിനാൽ ഇക്കുറി നമുക്ക് രാജകീയ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാം. വളരെ ലളിതമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ രാജാവിനെക്കുറിച്ചുള്ള സങ്കീർത്തനങ്ങളാണ് രാജകീയ സങ്കീർത്തനങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് രാജാവിനെക്കുറിച്ച് പ്രത്യേക സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാം. അതിന് കാരണം ഇസ്രായേലിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം തന്നെയാണ്, സാമൂഹ്യ ചുറ്റുപാടുകൾ തന്നെയാണ്. ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വ്യക്തിയേക്കാൾ പ്രധാനം സമൂഹത്തിനാണ്. എന്നാൽ വ്യക്തി എന്ന നിലയിലും രാജാവ് എല്ലാ കാര്യങ്ങളിലും ഇസ്രായേലിനെയും സമൂഹത്തെയും പ്രതിനിധാനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവവും ഇസ്രായേലുമായുള്ള ബന്ധത്തിനാധാരം രാജാവായിരുന്നു. ഇസ്രായേലും ദൈവവും ഇസ്രായേലും രാജാവും തമ്മിലുള്ള ഉടമ്പടികൾ ജനങ്ങൾക്ക് പൊതുവെ സ്വീകാര്യമായിരുന്നു. അവർ അതിൽ ഒരു വ്യത്യാസവും കണ്ടിരുന്നുമില്ല. ഈ പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ടാണ് രാജാവിൻ്റെ ബഹുമാനാർത്ഥം സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രാജകീയ സങ്കീർത്തനങ്ങൾ രാജാവിനെ സംബന്ധിക്കുന്നവയാണ് ഇവയ്ക്ക്, എന്നാൽ തനതായ സാഹിത്യ ഘടന ഇല്ല എന്നും നമുക്ക് കാണാം. രാജവംശത്തിൻ്റെ നിലനിൽപ്പ്, രാജാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അരുളപ്പാടുകൾ തുടങ്ങിയ വിഷയങ്ങൾ സാധാരണ സങ്കീർത്തനങ്ങളുടെ ഘടനയിൽ തന്നെ രാജകീയ സങ്കീർത്തനങ്ങളിൽ ഉൾച്ചേർത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 146 സങ്കീർത്തനത്തിൻ്റെ ഗാനാവിഷ്കാരമാണ് നാം ഇന്ന് പഠന സഹായിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഫാദർ മാത്യു മുളവനെയും ജെറി അമൽദേവും ചേർന്നാണ് ഈ രാജകീയ സങ്കീർത്തനം ഒരുക്കിയത്. ഡോക്ടർ സതീഷ് ഭട്ടും സംഘവും ഇത് ആലപിച്ചിരിക്കുന്നു.
മഹിതമഹോന്നതനാണു പരൻ, ശുഭതമ ശ്രീകര ദിവ്യവരൻ, ഒരുതര സ്നേഹസുധാംബുധിതാൻ, നിജ ജയ ഗീതിക പാടിടുവിൻ. പനിമത്തി താരക വ്യോമതലം, പരിമളലാളിത സൂനദളം, നിജകര കൗശല സൃഷ്ടിവിധം, നിരുപമ മോഹന താളലയം.
രാജകീയ സങ്കീർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ യഹൂദ രാജാക്കന്മാരെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഇസ്രായേലിലെ രാജാക്കന്മാരെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ യഹൂദ രാജ്യത്വവും യാവയുടെ രാജ്യത്വവുമായി ബന്ധമുണ്ടായിരുന്നു. രാജാവിന് അതുല്യമായ സ്ഥാനമാണ് ഇസ്രായേലിൻ്റെ മതാത്മക ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. രാജാവ് കൃപാപൂർണനായ സ്ഥാനികനും ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ പിൻഗാമിയുമായിരുന്നു. മനുഷ്യാതീതമായ ശക്തിയും വിജ്ഞാനവും ദൈവത്തിൻ്റെ ആവാസവും ഇസ്രായേൽ ജനം രാജാവിൽ കണ്ടിരുന്നു, രാജാവിൽ ആരോപിച്ചിരുന്നു. രാജാവ് തൻ്റെ ജനത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഉടമ്പടിയും അതിൻ്റെ വാഗ്ദാനങ്ങളും ചുമതലകളും രാജാവ് തന്നിൽ തന്നെ സംവഹിച്ചിരുന്നു എന്നോർക്കണം. എങ്കിലും മതനേതൃത്വം രാജാവിൻ്റെ തെറ്റുകളെപ്പോഴും ചൂണ്ടിക്കാണിക്കുമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, വിപ്രവാസത്തെ അതിജീവിച്ച ഇസ്രായേൽ ജനം പിന്നീട് രാജാവിനെ കൂടാതെയാണ് ഒരു സമൂഹം സൃഷ്ടിക്കുന്നത് എന്ന് ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. യഹൂദ രാജാക്കന്മാരെ പറ്റിയുള്ള പഴയ നിയമ പരാമർശങ്ങൾ ഏറെ ശ്രദ്ധേയങ്ങളാണ്. ഇസ്രായേലിൻ്റെ നിത്യരാജാവായ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് രാജാവ്, അവരുടെ രാജാവ്. രാജാവിൻ്റെ സിംഹാസനത്തെ കർത്താവിൻ്റെ സിംഹാസനം എന്നാണ് വിളിച്ചിരുന്നത്. ദാവീദ് വംശജരായ രാജാക്കന്മാരുടെ ഔദ്യോഗിക ജീവിതത്തിലെ പല അവസരങ്ങളും രാജകീയ സങ്കീർത്തനങ്ങളുടെ ചരിത്ര പശ്ചാത്തലങ്ങളാണെന്ന് കാണാം. ഉദാഹരണത്തിന് സിംഹാസനാരോഹണം, രാജകീയ വിവാഹം എന്നിവ. രണ്ടാമത്തെ സങ്കീർത്തനം രാജാവിനെ കർത്താവിൻ്റെ അഭിഷിക്തനെന്ന് വിശേഷിപ്പിക്കുന്നു. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നതിനെക്കുറിച്ച് സങ്കീർത്തകൻ പ്രതിപാദിക്കുന്നു. 45-ാം സങ്കീർത്തനം രാജകീയ വിവാഹത്തെക്കുറിച്ചാണ്. സങ്കീർത്തകൻ രാജാവിനായി വരികളിൽ ഉദാത്തമായ ഗീതം സമർപ്പിക്കുന്നത് കാണാം. 110-ാമത്തെ സങ്കീർത്തനം രാജാവിൻ്റെ സ്ഥാനാരോഹണത്തെക്കുറിച്ചാണ്. 3 അരുളപ്പാടുകളാണ് അതിൽ കാണുന്നത്. ഇതിലെ വക്താവ് പ്രവാചകനാണ്. കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. കർത്താവ് സിയോനിൽ നിന്നും നിന്റെ അധികാരത്തിന്റെ ചെങ്കോലയക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കും. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവജനങ്ങൾ നിന്റെ പക്കലേക്ക് വരും. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസെദെക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് ഒരിക്കലും മാറ്റമുണ്ടാവുകയില്ല.
മരതക മഞ്ജുളമാലകളാ ഗിരിതലമാകെ വിരിച്ചു പരൻ. പറയുകിതാരു തരുന്നുധരേ പല ഒരു പ്രാണികളുണ്ടിടുവാൻ പരിചൊടു നേടിയ ഭക്ഷണവും വയലിലെ ധാന്യക വൃദ്ധിയതും.
പണ്ഡിതന്മാരുടെ വ്യാഖ്യാനത്തിൽ താഴെ പറയുന്ന വ്യത്യസ്തങ്ങളായ സംഭവങ്ങളും രാജകീയ സങ്കീർത്തനങ്ങളുടെ ഭാഗമാണ്. വാഴിക്കൽ, പ്രണാമം, പുരോഹിതസ്ഥാനലബ്ധി, ശത്രുക്കളുടെ മേലുള്ള വിജയം, വിശുദ്ധ തീർത്ഥത്തിൽ നിന്നുമുള്ള പാനം ചെയ്യൽ എന്നിവ. ജെറൂസലേമിന്റെ സിംഹാസനത്തിൽ ആരൂഢനാകുന്ന രാജാവ് പല ചുമതലകളും ഏറ്റെടുക്കുകയാണ്. ദാവീദ് രാജവംശത്തിന്റെ അവകാശം, ജൂദിയായുടെയും ഇസ്രായേലിന്റെയും രാജസ്ഥാനം, പിന്നെ ദാവീദിന്റെ പട്ടണത്തിന്റെ ആധിപത്യം എന്നിങ്ങനെ. അതുപോലെ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട രാജാക്കന്മാർക്ക് ലഭിക്കുന്ന വാഗ്ദാനങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. അവരുടെ രാജ്യത്വം ദൈവത്തിൽ നിന്നാണ്. രാജ്യത്വം വഴി അവർ ദൈവവുമായി പ്രത്യേക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇസ്രായേലിൽ രാജാവ് പുരോഹിതൻ കൂടെയാണ് എന്നോർക്കണം. മാത്രമല്ല, രാജാവ് ദൈവസഹായത്തോടെ ശത്രുക്കളെയെല്ലാം തോൽപ്പിക്കും. രാജകീയ സങ്കീർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് 2, 18, 20, 21, 45, 72, 89, 101, 110, 132, 144 എന്നിവ.
നിജജനശോക നിവാരണനാ ജനഗണത്രാണകനാണു പരൻ. ചിതറിയ തനയരെ ചേർത്തു സദാ വിരവൊടു ജെറുസലേം പണിയാ. നിരുപമതാത്ത കൃപാനിധിയെ നരഗണത്രാണകസൂനു വിഭോ. നിർമ്മല ദിവ്യനരൂപി പരാ പ്രതിനിമിഷം തവ ശ്രീവിജയം.
നിജജനമേ രാജകീയ സങ്കീർത്തനങ്ങൾക്ക് പ്രവാചക സ്വഭാവം ഇല്ല എന്ന് പറയാം. മറിച്ച് അവ സമകാലീന രാജാവിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രൈസ്തവ ഹെബ്രായ പാരമ്പര്യങ്ങളെ ഒരുപോലെ അവ ആശ്ലേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില രാജകീയ സങ്കീർത്തനങ്ങൾ മിശിഹായെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ദൈവം മനുഷ്യരുടെ ചരിത്രത്തിൽ ഇടപെടുകയും തന്റെ ജനത്തെ അനീതിയിൽ നിന്നും പാപത്തിൽ നിന്നും മോചിക്കുവാൻ രക്ഷകനെ അയക്കും എന്ന ആശയം വളരെ വ്യക്തമായി രാജകീയ സങ്കീർത്തനങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നത്, പ്രതിധ്വനിക്കുന്നത് നമുക്ക് കാണാം. അതിനാൽ മറ്റ് സങ്കീർത്തനങ്ങളുടെ അടിസ്ഥാന സ്വഭാവം ചിത്രീകരിക്കുന്നത് പോലെ തന്നെ രാജകീയ സങ്കീർത്തനങ്ങളും രക്ഷകനായ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു.
മഹിതമഹോന്നതനാണു പരൻ ശുഭതമ ശ്രീകര ദിവ്യവരൻ ഒരുതര സ്നേഹസുധാംബുധിതാൻ നിജ ജയ ഗീതിക പാടിടുവിൻ പനിമത്തി താരക വ്യോമതലം
സങ്കീർത്തനത്തിന്റെ ഗാനാവിഷ്കാരം ആലപിച്ചത് ഡോക്ടർ സതീഷ് ഭട്ടും സംഘവുമാണ്. ഫാദർ മാത്യു മുള്ളവന ജെറി അമൽദേവ് സംഘമാണ് ഇത് ഒരുക്കിയത്.
മരതക മഞ്ജുളമാലകളാ ഗിരിതലമാകെ വിരിച്ചു പരൻ പറയുകിതാരു തരുന്നു ധരേ പലവുരു പ്രാണികളുണ്ടിടുവാൻ പരിചൊടു നേടിയ ഭക്ഷണവും വയലിലെ ധാന്യക വൃദ്ധിയതും മൃദുല മനോഹര വീണകളാൽ ശ്രുതിപരരാഗമുണർത്തിടുവിൻ ജയ ജയ ഗാനസുധാമൃതമാ മധുരിത ധാരയുഴുക്കിടുവിൻ വിപുല പരാക്രമി ധീരകൃതൻ പ്രഭു കൃപയോരുകയായിടുമോ തവ കൃപയേകുവതാർക്കു വിഭോ എളിയ ജനത്തിനു തന്നെ ദൃഢം ജനശോക നിവാരണനാ ജനഗണത്രാണകനാണു പരൻ ചിതറിയ തനയരെ ചേർത്തു സദാ വിരവൊടു ജെറുസലേം പണിയാ നിരുപമതാത്ത കൃപാനിധിയെ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ വത്തിക്കാൻ റേഡിയോയുടെ സങ്കീർത്തനങ്ങൾ എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വിജ്ഞാന സങ്കീർത്തനങ്ങളെക്കുറിച്ച് ഇനിയും അടുത്തയാഴ്ചയിൽ.